ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണം രാജ്യത്തെ യുവാക്കളുടെ ഭാവി ശോഭനമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000 യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന നിർണായക പ്രഖ്യാപനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. സർദാർ വല്ലഭായ് പട്ടേൽ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച റൺ ഫോർ യൂണിറ്റി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തലശ്ശേരി സെഷൻസ് കോടതി. കാസർഗോഡ് നീലേശ്വരത്തുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരം. 100 പേർ ചികിത്സയിൽ. ഇന്ത്യ ന്യൂസിലൻഡ് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാനത്തെ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ ജോലികളിൽ പ്രവേശനം നേടിയ 51,000 യുവജനങ്ങൾക്ക് റോസ്ഗാർ മേളയുടെ ഭാഗമായി നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണം രാജ്യത്തെ യുവാക്കളുടെ ഭാവി ശോഭനമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടം മറ്റു മേഖലകളിലും പ്രതിഫലിക്കുന്നതായും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി.
देश के लाखों युवाओं को भारत सरकार में परमानेंट सरकारी नौकरी देने का सिलसिला लगातार जारी है. साथियों, देश के युवाओं को ज्यादा से ज्यादा रोजगार मिले, ये हमारा कमिटमेंट. सरकार की नीतियां और निर्णयों का भी रोजगार सृजन पर सीधा प्रभाव होता है. इंफ्रास्ट्रक्चर पर पैसे खर्च कर सरकार लॉजिस्टिक्स की लागत कम करने की कोशिश कर रही है. इन सारे कामों से देश के लोगों को सुविधा तो मिल ही रही है, लेकिन साथ साथ करोड़ों की संख्या में रोजगार के भी नए मौके बन रहे हैं.
രാജ്യത്തെ 40 കേന്ദ്രങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം രാഷ്ട്രനിർമ്മാണത്തിൽ ഭാഗഭാക്കാകാൻ യുവാക്കൾക്ക് അവസരം നൽകുകയാണ് മേളയുടെ ലക്ഷ്യം. പുതുതായി നിയമിതരായവർക്ക് കർമ്മയോഗി പോർട്ടൽ മുഖേന അടിസ്ഥാന പരിശീലനവും ഉറപ്പുവരുത്തും. യുവാക്കൾക്ക് തൊഴിൽ നൽകി ശക്തവും സമൃദ്ധവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്ത് തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ റോസ്ഗാർ മേളയുടെ പങ്ക് വളരെ വലുതാണെന്നും പുതുതായി നിയമിതരായവർക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ നടന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. കഠിന പരിശ്രമം യുവജനങ്ങളുടെ ഭാവിയെ മാത്രമല്ല രാജ്യത്തിന്റെ ഭാവിയെ കൂടി നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തെ മികച്ച രീതിയിൽ സേവിക്കാനുള്ള അവസരമായി ഇതിനെ കരുതണമെന്നും പുതുതായി നിയമനം ലഭിച്ചവരോട് ശ്രീ സുരേഷ് ഗോപി ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ 135 ഉദ്യോഗാർത്ഥികൾക്ക് അദ്ദേഹം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. രാജ്യത്തെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും. വരുമാന പരിധി പരിഗണിക്കാതെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരിലേക്കും ആയുഷ്മാൻ ഭാരത് പരിരക്ഷ വ്യാപിപ്പിക്കുന്ന സുപ്രധാന ചുവടുവയ്പ്പിനാണ് ഇന്ന് തുടക്കമാകുന്നത്. 9th ആയുർവേദ ദിനാചരണത്തിന്റെയും ധന്വന്തരി ജയന്തിയുടെയും ഭാഗമായി ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 12,850 കോടി രൂപയുടെ ആരോഗ്യ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ 2nd ഘട്ടം, മധ്യപ്രദേശിലെ പുതിയ 3 മെഡിക്കൽ കോളേജുകൾ, എയിംസ് സേവന വിപുലീകരണം എന്നിവ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഗർഭിണികളുടെയും ശിശുക്കളുടെയും വാക്സിനേഷൻ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള യുവിൻ പോർട്ടലിന്റെ പ്രകാശനവും ശ്രീ മോദി ചടങ്ങിൽ നിർവഹിക്കും. ആരോഗ്യ സേവന വിദഗ്ധരുടെയും സ്ഥാപനങ്ങളുടെയും കേന്ദ്രീകൃത പോർട്ടലിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സർദാർ വല്ലഭായ് പട്ടേൽ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ നടന്ന റൺ ഫോർ യൂണിറ്റി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സൃഷ്ടിക്കായി നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച നിസ്തുലമായ പങ്കിനെ ശ്രീ അമിത്ഷാ ചടങ്ങിൽ അനുസ്മരിച്ചു.
31 अक्टूबर की एकता दौड़ को हम 29 तारीख को आज धनतेरस के पवित्र दिन पर आयोजित कर रहे हैं। 31 अक्टूबर 2015 से प्रधानमंत्री नरेंद्र भाई ने महान सरदार पटेल की याद में देश की एकता और अखंडता के लिए पूरे देश को संकल्पित करने के लिए एकता दौड़ का आयोजन करने का फैसला किया और तब से लेकर आज तक पूरा देश एकता दौड़ से न केवल देश की एकता और अखंडता के लिए संकल्पित होता है, उस दिन अपने आप भारत माता की सेवा में पुनः समर्पित भी करता है।
റൺ ഫോർ യൂണിറ്റി ഇന്ത്യയുടെ ഐക്യത്തോടൊപ്പം വികസിത ഭാരതമെന്ന പ്രമേയം കൂടി ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിച്ചിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനായും ജാർഖണ്ഡ് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനായും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിലാണ് നവംബർ 20 ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. 3,259 സ്ഥാനാർത്ഥികൾ ഇതിനകം പത്രിക സമർപ്പിച്ചു. ജാർഖണ്ഡിലെ 38 മണ്ഡലങ്ങളിലാണ് അടുത്ത മാസം 20 രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിനകം 632 സ്ഥാനാർത്ഥികൾ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ജാർഖണ്ഡിൽ നവംബർ 1 മഹാരാഷ്ട്രയിൽ നവംബർ 4. അടുത്ത മാസം 23 വോട്ടെണ്ണൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെ അവസാനിക്കും. ഇന്നലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 3 മണ്ഡലങ്ങളിലുമായി 35 പത്രികകളാണ് സ്വീകരിച്ചത്. അതേസമയം മണ്ഡലങ്ങളിൽ മുന്നണികൾ പ്രചാരണം സജീവമായി തുടരുകയാണ്. അടുത്ത മാസം 13 വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി തള്ളി. കോടതി നടപടി ആരംഭിച്ച ഉടനെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതായി ജഡ്ജി KT നിസാർ അഹമ്മദ് പ്രഖ്യാപിക്കുകയായിരുന്നു. സെഷൻസ് കോടതി വിധിക്കെതിരെ PP ദിവ്യ ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് സൂചനകൾ. ആശ്വാസകരമായ വിധിയാണെന്നും PP ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. കാസർഗോഡ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർകാവ് കളിയാട്ട മഹോത്സവത്തിനിടെ പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തുണ്ടായ പൊട്ടിത്തെറിയിൽ 150 പേർക്ക് പരിക്കേറ്റു. 4 നില അതീവ ഗുരുതരമാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടം ഉണ്ടായത്. സംഭവത്തിൽ 8 ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. നിയമപരമായി അനുമതിയും ലൈസൻസും ഇല്ലാതെയാണ് വെടിക്കെട്ട് നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്നു. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് ഇന്ന് ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക 275 രേഖപ്പെടുത്തിയത്. ഡൽഹിയിലെ പല പ്രദേശങ്ങളും പുകമഞ്ഞ് മൂടിയ സ്ഥിതിയിലാണ്. അഹമ്മദാബാദിൽ നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓരോ മത്സരം വീതം വിജയിച്ച് ഇരു ടീമും സമനിലയിലാണ്. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണം രാജ്യത്തെ യുവാക്കളുടെ ഭാവി ശോഭനമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000 യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന നിർണായക പ്രഖ്യാപനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. സർദാർ വല്ലഭായ് പട്ടേൽ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച റൺ ഫോർ യൂണിറ്റി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തലശ്ശേരി സെഷൻസ് കോടതി. കാസർഗോഡ് നീലേശ്വരത്തുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ 4 നില ഗുരുതരം. 100 പേർ ചികിത്സയിൽ. ഇന്ത്യ ന്യൂസിലൻഡ് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.